ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद स्पिरिचुअल डिस्कोर्स इन मलयालम, प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
ദ്രഷ്ടാ ശ്രോതാ മന്ദാ വിജ്ഞാത ഈ ഭാവത്തിലിരിക്കുന്നു. അതാണ് സുഷുപ്തിയുടെ സവിശേഷത. അത് തലച്ചോറിന്റെ സുഷുപ്തിയല്ല, മനസ്സിന്റെ സുഷുപ്തിയാണ്. അതാണ് അവിടെ ഏകീഭവനം സംഭവിക്കുന്നു. ഈ വ്യവഹാരങ്ങൾ, നാമരൂപ വ്യാകരണം എന്ന് പറയുന്ന ഈ പ്രവർത്തനങ്ങളൊന്നും അവിടെ ഇല്ല. എന്താണ്? സ്വമേവ ആത്മാനം പ്രതിബദ്ധത, സുസ്വരൂപത്തെ, ഈ അറിവിനൊരു സ്വരൂപമാണ്. ഈ അറിവ് പ്രകാശിപ്പിക്കുന്ന എന്താണ്? അതിന്റെ അന്യതയാണ്, പരരൂപത്തെയാണ് നാമരൂപങ്ങളായി പ്രകാശിക്കുന്നത്. അതാണ് ജാഗ്രത സ്വപ്നം, അന്യത്വത്തിന്റെ പ്രകാശം. അതേ ജീവൻ തന്നെ ജീവസ്വരൂപത, ജീവരൂപത, അതിന്റെ ആ പരമാത്മസ്വരൂപത്തെ പ്രാപിക്കുന്നു. എന്താണ് മന ആഖ്യാമിക്കുക, അവിടെ അത് മനസ്സെന്നുള്ള പേര് ഉപേക്ഷിക്കുന്നു. മനസ്സെന്ന് പറയുന്ന രൂപത്തെ ഉപേക്ഷിക്കുന്നു, മനസ്സിന്റെ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇത് ജാഗ്രത സ്വപ്നത്തിൽ സംഭവിക്കുന്നു, അത് സഹജമായി സംഭവിക്കുന്നു. സഹജമായി സംഭവിക്കുന്നുണ്ടെങ്കിൽ പിന്നെ സാധനയുടെ ഒന്നും ആവശ്യമില്ല. എന്താ ആവശ്യം പറയുന്നു? ഇവിടെ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? സാധന ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നു. ബന്ധം ശരിയാണോ മോക്ഷം ശരിയാണോ അതൊന്നും തന്നെ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ജീവന്റെ പരമാർത്ഥ അവസ്ഥ എന്താണെന്നാണ്. ജീവന്റെ പരമമായ നില എന്തെന്ന് പറയുക? ജീവന്റെ പരമമായ നില ആ പരമാത്മാവിനോടുള്ള ഏകീഭവനമാണ്. അവിടെ ജീവഭാവം, ജീവത്വം കെട്ടുപോകുന്നു. ജീവത്വമേ അവിടെ കേവലം പരമാത്മാവുമാണ്. ആ ഒരു സ്ഥിതി, അത് സുഷുപ്തിയിൽ പൂർണ്ണമാണ്. വേറൊരവസ്ഥയിൽ അന്യത്വം ബ്രഹ്മവിദായിത്വം എന്നാണ് ഭാഷ പറയുന്നത്. സുഷുപ്തിയിൽ അത് പരിപൂർണമായിരിക്കുന്നു, സഹജമായിരിക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നില്ലല്ലോ. ജാഗ്രത്തിലും നീ പരിപൂർണമായി ഇരുന്നിട്ട് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നില്ല. സുഹൃത്തിൽ എങ്ങനെ മാറ്റം സംഭവിക്കും? അതിന് സുഹൃത്തിയെ കുറിച്ച് എന്തെങ്കിലും പരിഭവം പറയും? ജാഗ്രത്തിന് നീ പരിപൂർണനാണല്ലോ, നിത്യശിഷ്ട മുക്ത സ്വരൂപനാണോ? ജാഗ്രത്തിൽ മാറ്റം സംഭവിക്കുന്നില്ലല്ലോ, നമ്മുടെ സുഹൃത്തിയിലും മാറ്റമൊന്നും സംഭവിക്കുന്നു. വീണ്ടും ജാഗ്രതയിലേക്ക് എന്ന് പറയും. പക്ഷെ അത് പരമാർത്ഥമാണ്, പരമാർത്ഥത്തിലേക്ക് പ്രവേശിക്കുന്നു, പരമാർത്ഥത്തെ വിടുന്നു. മനസ്സ് അല്ലെങ്കിൽ ജീവൻ അത് സംഭവിക്കുന്നു. ഈ സാധനങ്ങളെല്ലാം എന്തിനു വേണ്ടി? ഇതാണെങ്കിൽ ഇത് സഹജമായി ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ സാധനകളുണ്ടെന്ന് നേടാ. സാധന എന്തിനു വേണ്ടിയിട്ടാണ്? ഏതെങ്കിലും സാധനയിലൂടെ ഈ പരമാർത്ഥത്തെ പ്രാപിക്കുമെന്ന് പറയുന്നു, പറയുന്നില്ല. സാധ്യമല്ല. അന്നം പാകസാധ്യമായിരിക്കുന്നത് പോലെ സാധന സാധ്യമല്ല. പരമാത്മപ്രാപ്തി എന്ന് പറയുന്നത് എന്താണ്? നിത്യാപ്തമാണ്. അതൊന്നും പറയുന്നില്ല. ശ്രവണ മരണങ്ങൾ ഒന്നും പറയുന്നില്ല. എന്താണ്? നീ ഇതിനെ പ്രാപിക്കും എന്നല്ല പറയുന്നത്, നിത്യാപ്തം. നിത്യാപ്തമായ ഒന്നിനെ ഞാൻ പ്രാപിക്കുന്നില്ല എന്ന് പരിഭവം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ സാധനങ്ങൾക്കൊന്നും അതിനെ പ്രാപിക്കാൻ കഴിയുന്നില്ല എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. സാധനങ്ങൾക്കൂടെ അത് സാധ്യമാണ് എന്നാണ് പറയുന്നത്. എങ്ങനെ? മനാദി ഉപാധികൾ വിലയിക്കുന്ന സുഹൃത്തി അവിടെ എന്ത് സാധനയിലൂടെ എന്തിനെ പ്രാപിക്കും? സാധ്യമല്ല എന്നാണ് പറയുന്നത്. പിന്നെ ശ്രവണ മനനങ്ങൾ അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കും. ഇതാണ് പരമാർത്ഥം എന്നതിനെ ബോധിപ്പിക്കുന്നത്. തത്വജ്ഞാനത്തെ പ്രകാശിപ്പിക്കുന്നു, യഥാർത്ഥ ജ്ഞാനത്തെ അത് പ്രകാശിപ്പിക്കുന്നു. ആ ജ്ഞാനമാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെയാണ് അല്ലാതെ അത് യത്നസാധ്യമായ ഒരു കാര്യത്തെ ബോധിപ്പിക്കുകയാണ്. ഇത് യത്നസാധ്യമാണ്, ഇതിനു വേണ്ടി നീ യത്നം ചെയ്യണം പറയുന്നത്. അപ്പോ പരമാർത്ഥത്തെ ഇങ്ങനെ ബോധിപ്പിക്കുന്നു. അവിടെയാണ് ശ്രവണ മനനങ്ങൾ സാർത്ഥകമാകുന്നത്. ഇതിപ്പോ ഈ അവസ്ഥ അവസ്ഥയിൽ പരമാത്മാവിന്റെ സ്ഥിതി ഇതെല്ലാം എങ്ങനെ ധരിച്ചു? ശ്രവണ മനനങ്ങളോട് ധരിച്ചെങ്കിൽ അതാണ് അതിന്റെ പ്രയോജനം. ശ്രവണ മനനങ്ങൾ സാർത്ഥകമാണ്. മറ്റു സാധനങ്ങളോ എല്ലാം മനസ്സിന് അതിന്റെ യോഗ്യത ഉണ്ടാക്കി കൊടുക്കുന്നതിന് സർവവും സാർത്ഥകമാണ്. ജാഗ്രത ജാഗ്രതയിൽ ഒന്നും പ്രധാനമല്ല. പക്ഷെ ഇതുകൊണ്ട് ജാഗ്രത ഇനി ജാഗ്രത വിട്ട് മറ്റേതെങ്കിലും അവസ്ഥയിൽ പോയി സമാധിയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും ഒരവസ്ഥയിൽ പോയിട്ട് ഇതിനെ ഈ സാധനയിലൂടെ സാധ്യമാക്കിക്കളയാം, സിദ്ധമാക്കിക്കളയാം എന്നുകൂടെ പറയുന്നു. അസാധ്യം അതിന് മറ്റൊരവസ്ഥയും അത് എല്ലാ അവസ്ഥകളിലും അത് സഹജമായി തന്നെ ഇരിക്കുന്നു. പിന്നെന്താ ആത്യന്തികമായതിന്റെ പ്രയോജനം? ഇതിനെ സംബന്ധിച്ചുള്ള ഭ്രാന്തികളെ സ്ഥിരീകരിക്കുക. ആ ഭ്രാന്തിയാണ് ഇവിടെ അഭ്യാസങ്ങൾ ചെയ്ത് എന്തെങ്കിലുമൊക്കെ നേടുന്നത്. അതാണ് പരമാത്മപ്രാപ്തി എന്ന് ഭ്രമിപ്പിക്കുന്നത് എന്ന് കരുതിക്കുന്നു. ഇത് അഭ്യാസങ്ങൾ ചെയ്താൽ നേടാൻ പറ്റും, പറ്റും. സാധനയ്ക്ക് സാധ്യമില്ലെന്ന് പറയും. സാധനകൾക്കെല്ലാം ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി, കായികമോ വാചികമോ മാനസികവുമായ എല്ലാ സാധനങ്ങൾക്കും സാധ്യമുണ്ട്. ഫലം ജപതപങ്ങൾക്കെല്ലാം ഫലം. പക്ഷെ ഇത് അങ്ങനെയുള്ള ഒന്നിന്റെയും ഫലമല്ല. ഇതെന്താണ്? സ്വസ്വരൂപം, സ്വസ്വരൂപമാണ് എന്ന് ബോധിപ്പിക്കുന്നതിനാണ് ശ്രവണ മനനങ്ങളുടെ ആവശ്യം വരുന്നത്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ആ ബോധിക്ക് അതാണ് അജ്ഞാന നാശം, വിചരിയ നാശം, സംശയനാശം. അത് ആ ബോധിക്കലാണ്. അതാണ് ഇവിടെ പറയുന്നത്. അധ സുഷുപ്ത ഏവ സ്വപ്നാന്ത ശബ്ദ വാചിത്യവഗമ്യത. ഇവിടെ സ്വപ്നാന്തം എന്ന് പറയുന്നതിന് നമുക്ക് ചിലർക്ക് സമാധി എന്ന് വ്യാഖ്യാനിക്കുന്നു. സ്വപ്നം, ഈ ജാഗ്രത സ്വപ്നങ്ങളെല്ലാം സ്വപ്നമാണ്. ഇതിന്റെ അവസാനിക്കുന്ന ഒരിടം മനസ്സിനെല്ലാം നിരോധിച്ച് വൃത്തി നിരോധത്തിൽ സമാധി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്നു. ഭാഷകാരം പറയുന്നത് ശരിയല്ല, മറിച്ച് എന്താണ്? അത് സുഷുപ്ത ഏവ സ്വപ്നാന്ത ശബ്ദ വാച്യ, സ്വപ്നാന്ത ശബ്ദത്തിന്റെ വാച്യമായി വാച്യാർത്ഥമായി നമുക്ക് സുഷുപ്തി എടുക്കാം. അവിടുത്തെ വിശേഷതയാണ് ഇവിടെ പറയുന്നത് ത്യവഗമ്യതേ. അവിടെ ഏകീഭവനം സംഭവിക്കുന്നത് സഹജമായി തന്നെ. സഹജമായി പരമാത്മസ്വരൂപത്തിലിരിക്കുന്ന ഈ ജീവൻ, ഈ മനസ്സ്, ഈ പ്രാണൻ, ഇതെല്ലാം ആ സഹജഭാവത്തിലിരിക്കുന്നു. ഇത്രയും വ്യത്യാസമേ ജാഗ്രത സ്വപ്നങ്ങളിൽ സംസാരം അനുഭവപ്പെടുന്നു, സുഷുപ്തിയിൽ സംസാരം അനുഭവപ്പെടുന്നു. ജാഗ്രത സ്വപ്നങ്ങളിൽ സംസാരം അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ ബന്ധമോക്ഷങ്ങൾ അനുഭവപ്പെടുന്നു. സുഷുപ്തി അത് അനുഭവപ്പെടുന്നു. ഇത് കേവലമായ പരമാത്മഭാവം മാത്രം. ഒരാൾ പറയുന്നു ഞാൻ മുക്തനാണ്, പറയുന്നു എന്നിരിക്കട്ടെ. ആ മുക്തനാണെന്നുള്ള വ്യവഹാരം. മറ്റൊരാൾ പറയുന്നു ഞാൻ ജ്ഞാനിയാണ്, അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് സ്വാനുഭവത്തെ പറയുന്നു ഞാൻ മുക്തനാണ്, ജനന മരണങ്ങളിൽ നിന്ന് മുക്തനായിരിക്കുന്നു. ഞാൻ എന്റെ സ്വരൂപം എന്താണെന്ന് ധരിച്ചിരിക്കുന്നു, പ്രപഞ്ച മിഥ്യാത്വം ഞാൻ ബോധിച്ചിരിക്കുന്നു എന്നെല്ലാം ഒരാൾ പറയുന്നത് സ്വാനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നു എന്നിരിക്കട്ടെ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ പറയുന്നത് ജാഗ്രത, ജാഗ്രത വ്യവഹാരം. അവിടെ അത് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ജാഗ്രത വ്യവഹാരമാണ് സാധനകളുടെ ഫലം. അത് ഈ ജാഗ്രതത്തിന്റെ ഭാഗം തന്നെ. പരമാർത്ഥം എന്താണ്? ഈ ജാഗ്രതവും സ്വപ്നവും ഇല്ലാതിരിക്കുന്ന അവസ്ഥ സുഷുപ്തി. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞത് നഹ്യന്യത്ര സുഷുപ്ത, സുഷുപ്തി അല്ലാതെ ഒരു സ്ഥാനമില്ല ജീവന് സുമതീതിയും പരമാത്മപ്രാപ്തിക്കും. അത് പരമാർത്ഥത്തെ പറഞ്ഞു. അത് സുഷുപ്തൈവ സ്വപ്നാന്ത ശബ്ദ വാച്ച്. അതുകൊണ്ട് സ്വപ്നാന്തം എന്ന് പറയുന്നത് അത് ആ സുഷുപ്തി തന്നെയാണ്. നിത്യോഗമ്യത അത് സഹജമായി സംഭവിക്കുന്നു. സഹജമായി സംഭവിക്കുന്ന ജീവൻ പറയും ഈ വ്യവഹാരങ്ങളിലെല്ലാം ഏർപ്പെട്ട് അത് ക്ഷീണിക്കുമ്പോ അത് വിശ്രമിക്കുന്നു. ഇതെല്ലാ വ്യാപാരങ്ങളും അത് അവസാനിപ്പിക്കുന്നു. അത് ശരിയായ സുഷുപ്തി. ആ സുഷുപ്തി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിന്റെ മയക്കമോ മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ നിർവീര്യമാക്കുക, തലച്ചോറിനെ ഏതെങ്കിലും തരത്തിൽ ക്ഷയിപ്പിക്കുകയോ മരയിപ്പിക്കുകയോ ചെയ്യുന്ന കൃത്രിമമായ ഉറക്കമൊന്നും അതെല്ലാം കൃത്രിമമായി സംഭവിക്കുന്നതാണ്. മണിമന്ത്ര ഔഷധങ്ങൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. സമാധി പോലെതാണ്, സമാധിയും മണിമന്ത്ര ഔഷധങ്ങൾ കൊണ്ട് സാധിക്കും. അതുപോലെ മയക്കം, മൂർച്ഛ അതെല്ലാം മറ്റുപായങ്ങളിലൂടെ സാധിക്കും. കാരണം അതിന് ഹേതുക്കളുണ്ട്. അതുകൊണ്ടാണ് ഉറക്കത്തിനുള്ള മരുന്ന് കഴിച്ചാൽ ഉറങ്ങും. അവിടെ ഹേതുണ്ട്. സുഷുപ്തി നിർഹേതുകമാണ്. അതാണ് വ്യത്യാസം. അതിന് ഹേതുവില്ല. പ്രത്യേകിച്ച് ജീവൻ സഹജമായി എവിടെയെങ്കിലും പോകും. ആഗ്രഹം വേണ്ട. ഇരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു, ഉറങ്ങുന്നു. ആഗ്രഹിച്ചിട്ടില്ല. ആഗ്രഹം ഉറങ്ങരുത്. ഉറക്കത്തിനോട് യുദ്ധം ചെയ്തുകൊണ്ടാണ്. അതൊന്നും നാണക്കേടാണെന്ന് അറിയാം. എന്നാലും ഉറങ്ങും. ഉറക്കം താമസമാണ്. നിദ്ര ആലസ്യം ഒരേ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. ഞാൻ അധ്യാംഗീയ സാധകനാണ്. എനിക്ക് ഉറക്കം വരാൻ പാടില്ല. ഇത്തരം അഭിമാനങ്ങളൊന്നും ഉറക്കത്തെ മാറ്റി നിർത്തുന്നില്ല. ഉറങ്ങിയിട്ടല്ല. എന്തുകൊണ്ട്? അത് സഹജമാണ്. നിർനിമിത്തമാണ്. നിർനിമിത്തം എന്ന് പറഞ്ഞാൽ ബോധപൂർവമുള്ള നിമിത്തങ്ങളല്ല. ജീവനിൽ അതിന്റെ നിമിത്തം കാണുന്നതാണ് ഈ വ്യവഹാരങ്ങൾ. ജീവൻ മതിയെന്ന് തോന്നുന്നു. അത് വ്യവഹാരങ്ങളെ വിട്ട് പരമാത്മഭാവത്തെത്താം. ജാഗ്രതയിൽ വ്യവഹാരങ്ങൾ ഇരിക്കെ തന്നെ ആത്മബോധത്തിൽ ഒരു ജീവൻ പരമാത്മപ്രാപ്തി എന്ന് പറയുന്നു. സുഷുപ്തിയിൽ ഇതിനെല്ലാം വിട്ടിട്ട് പരമാത്മപ്രാപ്തി എന്ന് പറയുന്നു. എന്നാൽ ഇതിനൊരു പരിഹാരമായിട്ട് ഒരു കാര്യം ചെയ്യാം. കൂടുതൽ സമയം ഉറങ്ങാം. ജാഗ്രത ഒഴിവാക്കാം. സ്വപ്നം നമുക്ക് ബോധപൂർവ്വം ഒഴിവാക്കാൻ പറ്റിയില്ലെന്ന്. പക്ഷെ ജാഗ്രത ഒഴിവാക്കാം. നല്ല പട്ടുമത്തയൊക്കെ ഉണ്ടാക്കി, നല്ല ഭക്ഷണമൊക്കെ കഴിച്ച്, ചൂടും തണുപ്പൊന്നും ഇല്ലാതെ, ദേശീയം കുറിക്കാതെ സദാ ഉറങ്ങുക. അതുപോലെ ആത്മജ്ഞാനത്തിന് പോരാ. എന്തുകൊണ്ട്? അതുകൊണ്ട് ജാഗ്രത ജ്ഞാനം ഉണ്ടാകുന്നു. ജാഗ്രതത്തിലെ ഈ ബോധം ഉണ്ടാകുന്നില്ല. ജാഗ്രതത്തിലാണ് ആത്മജ്ഞാനി ആകേണ്ടത്. സുഷുപ്തിയിലെ സമാധിയിലോ സ്വപ്നത്തിലോ ജാഗ്രതത്തിനത് സംഭവിക്കുന്നു. ജാഗ്രതയിൽ ശ്രവണ മനനങ്ങൾ സംഭവിക്കുന്നു. ജാഗ്രതയിൽ അത് സംഭവിക്കുന്നു. ജാഗ്രതയിൽ ആത്മജ്ഞാനത്തിലാണ് പറയുന്നത്. സുഷുപ്തിയിൽ സുഷുപ്തിയാണ് അതിന് നിദർശനമായിരിക്കുന്നത്. സുഷുപ്തിയിൽ നമ്മൾ ഏകീഭവനം സംഭവിച്ചത് ജാഗ്രതയിലെ ബോധത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ശ്രവണ മനനാദി സാധനങ്ങളോ ഒന്നും ഉറങ്ങി ഒഴിവാക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ് ഉറങ്ങേണ്ട കാര്യമില്ല. ഈ ജാഗ്രതത്തിനും താൻ പരമാത്മാവ് തന്നെയാണ്. ഉറങ്ങേണ്ട ആവശ്യമില്ല. ഉറങ്ങി പരമാത്മാവാകുന്ന ജാഗ്രതത്തിനും അത് തന്നെ, സ്വപ്നത്തിനും അത് തന്നെ. അപ്പൊ എന്താ വ്യത്യാസം? ജാഗ്രതത്തിൽ ആ സാധനകൾ ജാഗ്രതത്തിലെ ഭ്രാന്തികളെ ഇല്ലാതാക്കുന്നു. അതാണ് അതിന്റെ കാര്യം. ജാഗ്രതയിലാണ്. അതുപോലെ ഇനി ഒരാൾക്ക് സമാധി വേണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും അങ്ങനെ അഭിപ്രായമുണ്ട്, ഞാൻ സമാധി എന്ന് വിഭാഗപ്പെടുത്തുന്ന ആളാണ്. ഒരിക്കലും അങ്ങനെ ഒരാൾക്ക് സമാധി വേണമെന്നുണ്ടെങ്കിൽ ഈ ജാഗ്രതത്തിലിരുന്ന് പരിശ്രമിച്ച് ഇനി വേറൊരവസ്ഥയിലേക്ക്, സുഹൃത്തിയല്ല സ്വപ്നമല്ല സമാധി, അങ്ങനെയൊരു അവസ്ഥയിലേക്ക് പോകാം. അതിന് സമയവും യോഗ്യതയെല്ലാം ഉണ്ടെങ്കിൽ അത് വേണ്ടെന്നാലും പറയാം. പക്ഷെ ഇവിടെ പറയുന്ന ആത്മബോധം അതിന് അതുവരെ പോകേണ്ട കാര്യമില്ല. ഇവിടെ ജാഗ്രതയിൽ തന്നെ അത് സംഭവിക്കുന്നു. ചിലത് പറയുന്നുണ്ട്, മഹാത്മാക്കളെ പറയുന്നുണ്ട് അത് സമാധിയാണെന്ന് പറയുന്നു. ഇങ്ങനെ പറയുന്നു ശബ്ദത്തിലെ വ്യത്യാസം. ആത്മബോധം എന്ന് പറയാം, അല്ലെങ്കിൽ സമാധി എന്ന് പറയാം, സഹജ സമാധി എന്ന് പറയാം. അവിടെ ശബ്ദങ്ങൾക്ക് വ്യത്യാസമുള്ള അർത്ഥം ഒന്ന് തന്നെ. അത് എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് അപരോക്ഷ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി ജാഗ്രത സാധനങ്ങളൊക്കെ ആവശ്യമാണ്. സഹജമായ ജീവന്റെ പരമാത്മപ്രാപ്തി അതിന് പരിഹാരമല്ല. അതായിരുന്നുവെങ്കിൽ ഈ ജാഗ്രതത്തിലും ആ പരമാത്മപ്രാപ്തി തന്നെയാണ്, അവിടെ ദുഃഖമൂർത്തി സംഭവിക്കുന്നില്ല, അജ്ഞാന സംശയ വിവരങ്ങൾ മാറുന്നില്ല, ബന്ധമോക്ഷങ്ങളിൽ നിന്നുള്ള മോചനം സംഭവിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു മോചനം മുക്തി അത് സംഭവിക്കുന്നു എന്ന് പറയുന്നു. ആ മുക്തി ജാഗ്രതത്തിലാണ് എന്ന് പറയുന്നത് വിദ്യുത് അനുഭവമാണെന്ന് പറയുന്നു. അതുകൊണ്ട് ഇതിന് പകരമല്ല സുഷുപ്തിയെ കുറിച്ച് പറയുന്നു. ഉറങ്ങാൻ വേണ്ടി പറയുക, സാധനങ്ങളെല്ലാം വിട്ടിട്ട് ഉറങ്ങുക അതല്ല. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരാൾ മുക്തനാകുമെന്നും പറയും. പക്ഷെ അത് പരമാർത്ഥമാണോ എന്ന് മാത്രമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ശ്രവണമനോനങ്ങൾ ജാഗ്രതയിൽ അന്വേഷിച്ചു വേണം ആ പരമാർത്ഥത്തെ ജാഗ്രതയിൽ സ്വാനുഭവത്തിലെത്തിക്കാൻ. അതുകൊണ്ട് ഇവിടെ ഇതുകൊണ്ട് സാധനങ്ങളെ നിഷേധിക്കുകയോ അത് അപ്രധാനമാണെന്ന് പറയുകയോ, പക്ഷെ അത് സംയുക്തമായി അനുഷ്ഠിക്കുന്നു. അതാണ് പറയുന്നത്. എന്താണ് സാധന എന്നുള്ളത്, എന്താണ് ശ്രവണ മനനങ്ങൾ എന്നുള്ളത് സംയുക്തമായി അറിഞ്ഞനുഷ്ഠിക്കുന്നു. അതിന് ജാഗ്രത ആവശ്യമാണ്. ഉറങ്ങിയാൽ അത് സാധ്യമാകത്തില്ല. പക്ഷെ ജാഗ്രതയിൽ അറിയണം അത്. ഈ സാധനങ്ങളെല്ലാം അനുഷ്ഠിക്കുമ്പോഴും അവൻ മനസ്സിലാക്കുന്നുണ്ടാണ് പരമാർത്ഥത്തിൽ താൻ സിദ്ധൻ തന്നെയാണ്. സാധനയിലൂടെ പ്രാപിക്കുന്ന സിദ്ധനാണ് സഹജമായി. അത് ഏതുപോലെ സുഷുപ്തി പോലെ അവിടെ സഹജമായി താൻ സിദ്ധനായിരിക്കുന്നു. അതുപോലെ ഈ ജാഗ്രതത്തിലും അവിടെ എങ്ങനെയാണോ സഹജമായി ബന്ധമോചനം സിദ്ധമായത്, അതുപോലെ ഈ ജാഗ്രതത്തിലും ആ ബന്ധമോചനം സിദ്ധമാകണം. അതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ലാതെ വരുന്നുണ്ട്. ഒന്നുകിൽ ശാസ്ത്രം എല്ലാം വ്യക്തമായി തീരും. ഇങ്ങനെയല്ല, എത്ര സുപ്ത സ്വപ്നാൻ പശ്യതി തത് സ്വപ്നം ദർശനം സുഖദുഃഖ സംയുക്തം ഈ പുണ്യാപുണ്യകാര്യം. ഈ സ്വപ്നത്തിന്റെ കാര്യം പറയുന്നു. എത്ര സുപ്ത സ്വപ്നാൻ പശ്യതി, ഇനി ഉറങ്ങുന്നവൻ സ്വപ്നം കാണുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാം? തത്ര സ്വപ്നം ദർശനം, ആ സ്വപ്നാനുഭവം അത് സുഖദുഃഖ സംയുക്തം. അവിടെ ഈ സുഖദുഃഖങ്ങളുണ്ട്, പുണ്യാപുണ്യകാര്യം, പുണ്യാപുണ്യങ്ങളുടെ ഫലമാണ് അവിടെ. സ്വപ്നത്തെ ദുഃഖം അനുഭവിച്ചാലും അത് പാപഫലമാണ്. സ്വപ്നത്തിൽ സുഖം അനുഭവിച്ചാലും അത് പാപഫലമാണ്. പുണ്യാപുണ്യവർഹി സുഖദുഃഖ ആരംഭകത്വം പ്രസിദ്ധ. എന്തുകൊണ്ട് സുഖദുഃഖങ്ങളുടെ കാരണമായിരിക്കുന്നത് പുണ്യാപുണ്യങ്ങളാണ്. പുണ്യാപുണ്യവശ്ച അവിദ്യ കാമ ഉപഷ്ടംഭേനൈവ സുഖ ദുഃഖ തദ്ദർശന കാര്യാരംഭകത്വം ഉപദ്ധ്യതേ നാന്യഥ ഇതി അവിദ്യ കാമ കർമ്മഭിഹി സംസാര ഹേതുഭിഹി സംയുക്തൈവ സ്വപ്ന ഇതി ന സം അവീതോ ഭവതി. ജാഗ്രതത്തിൽ എങ്ങനെയാണോ ആ അപീതി സംഭവിക്കാത്തത് ഏകീഭവനം, അതുപോലെ സ്വപ്നത്തിൽ സംഭവിക്കുന്നില്ല എന്ന് പറയാം. അതുകൊണ്ട് സ്വപ്നാന്തം എന്ന് പറയും, സ്വപ്നമധ്യം എന്ന് പറയും. എന്റെ സുഷുപ്തി എന്തുകൊണ്ട് പുണ്യാപുണ്യോശ്ച അവിദ്യ കാമ ഉപഷ്ടംഭേനൈവ അവിദ്യ പുണ്യാപുണ്യങ്ങൾ അവിദ്യാകാമ കർമ്മങ്ങളോട് ചേരുമ്പോൾ എല്ലാം കൂടെ കൂടി ചേർന്ന് സുഖദുഃഖ തദ്ദർശന കാര്യാരംഭകത്തിൽ സുഖം ദുഃഖം അതിന്റെ അനുഭവം എല്ലാം ഉണ്ടാവും. അവിദ്യാകാമ കർമ്മങ്ങൾ സുഷുതിയിലില്ല. അതുകൊണ്ട് എന്താണ് സുഖദുഃഖം അതിന്റെ അനുഭവം തുടങ്ങിയ കാര്യങ്ങളും അവിടെ ഇല്ല. അതാണ് പറഞ്ഞു വരുന്നത്. ഇതേ വിഷയം പ്രധാന്യത്തിൽ 4-ാം അധ്യായത്തിൽ ഭാഷകാരൻ വളരെ വിശദമായി ചർച്ച ചെയ്യും. അവിടെ പറയും പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നത് ആ പാരമാർത്ഥിക ദൃഷ്ടി പറയുന്നു സുഷുതിയിൽ അവിദ്യാകാമ കർമ്മങ്ങൾ ഇല്ല. ആ ശബ്ദം ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ താല്പര്യത്തെ ഇവിടെ പറയുക എന്താണ് അവിദ്യാകാമകം അവിദ്യാകാമോപഷ്ടംഭേനൈവ അവിദ്യാകാമങ്ങളോട് കൂടിച്ചേർന്ന് സ്വദുഃഖ തദ്ദർശന കാര്യ സുഖം ദുഃഖം അതിന്റെ അനുഭവം എല്ലാം ഉണ്ടാകുന്നു ജാഗ്രത. നാണ്യഥ മറിച്ച് സുഹൃത്തിയിൽ അത് സംഭവിക്കുന്നില്ല. ഇനി അവിദ്യാകാമ കർമ്മഭി സംസാര ഹേതുഭി അതുകൊണ്ട് ഈ സംസാരത്തിന് ഹേതുവായിരിക്കുന്ന അവിദ്യാകാമ കർമ്മങ്ങൾ അതാണ് സംസാര ഹേതു. അത് ജാഗ്രതയിൽ സ്വപ്നത്തിനുമേ ഉള്ളൂ. സംയുക്തേവ അതിനോട് കൂടിച്ചേർന്ന് തന്നെ സ്വപ്ന ആണ് സ്വപ്നം. ഇത് ഇന്നർക്കം അപീതോ ഭൂതി അതുകൊണ്ട് അവിടെ അപീതി സംഭവിക്കുന്നില്ല. സംസാര മോചനം അവിടെ സംഭവിക്കുന്നില്ല. സുഹൃത്തി സംഭവിക്കുന്നതുപോലെ സ്വപ്നത്തിലും ജാഗ്രതത്തിലും സംസാര മോചനം സമഭീതി അത് സംഭവിക്കുന്നുണ്ട്. സുഹൃത്തിയിൽ അത് സംഭവിച്ചിട്ടും ഈ ജാഗ്രതയിൽ അത് വ്യക്തമായല്ലോ. അത് എന്തുകൊണ്ട്? കാരണം നീ നിത്യമുക്തനായിരുന്നിട്ട് ഈ ജാഗ്രതയിൽ മുഖ്യ നിനക്ക് വ്യക്തമാണല്ലോ. ആ മുഖ്യ നിനക്ക് പ്രയോജനപ്പെടുന്നില്ലല്ലോ. അതുപോലെ സുഷുതിയിൽ മുക്തനായിട്ടും ആത്മാവ് നിത്യമുക്തനാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ മുക്തി കൊണ്ട് എന്താ പ്രയോജനം? ഈ ജാഗ്രത പ്രയോജനം ഇത് പ്രയോജനമില്ലെങ്കിൽ ഇതുപോലെയാണ് സുഷുതി. പക്ഷെ സുഷുതിയിൽ അങ്ങനെ എല്ലാം അവസാനിച്ചു ഒന്നുമില്ലാതെ ജീവാന്ന പരമാത്മേകത്വം മാത്രമിരിക്കെ പിന്നീടങ്ങനെ ഈ ജാഗ്രത വീണ്ടും വന്നു. പിന്നെ ഇതെല്ലാം എങ്ങനെ അനുഭവപ്പെടുന്നു? ഇതിനെന്താ ഹേതു? അതെങ്ങനെ മനസ്സിലാകും? ഇവിടെ ഈ ജാഗ്രതത്തിൽ ജീവാത്മ പരമാത്മ ഏകമായിരിക്കെ ആത്മാവ് നിത്യമുക്തമായിരിക്കെ ആത്മാവിൽ ബന്ധമോക്ഷങ്ങളൊന്നും ഇല്ലാതിരിക്കെ ഈ ജാഗ്രതത്തിൽ എങ്ങനെ ഇതെല്ലാം സംഭവിക്കുന്നു? ഈ ബന്ധമോക്ഷങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ നിത്യമുക്തമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് ഇപ്പോ ഈ ബന്ധമോക്ഷങ്ങളും ഈ പ്രതീതി സംഭവിക്കാമെങ്കിൽ ആത്മാവ് സുഹൃത്തിയിൽ നിത്യമുക്തമായിരുന്നാൽ അവിടെ നിന്ന് വീണ്ടും ഇതെല്ലാം സംഭവിക്കും. അപ്പോ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. സുഹൃത്തിയാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബാലിശമായ ചോദ്യങ്ങൾ അത് ആ ഏത് ചോദ്യത്തിനും സമാധാനം ജാഗ്രത തന്നെയാണ്. അത് ജാഗ്രതത്തിലേക്ക് ചിന്തിച്ചാണ് അതെല്ലാം ജാഗ്രതത്തിലും അതുപോലെ തന്നെ. എന്നാലും ജാഗ്രതത്തിൽ ഈ വൈചിത്രയും ബന്ധമോക്ഷങ്ങളെല്ലാം സംഭവിക്കുന്നു. ആ സുഹൃത്തിയെ കുറിച്ച് നമ്മളെ ശ്രുതി ബോധിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? പരമാർത്ഥത്തെ ബോധിപ്പിക്കാൻ. ഇതാണ് പരമാർത്ഥം. നമ്മുടെ വ്യാവഹാരികമായ യുക്തികളെ ഏതെങ്കിലും തരത്തിൽ സാധൂകരിക്കാൻ വേണ്ടിയാണ്. യുക്തിയുടെ നിഷേധവും സാധൂകരണവും എല്ലാം ജാഗ്രതയിലേ ഉള്ളൂ. സുഹൃത്തിയിൽ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. സുഹൃത്തിയെ പറയുന്ന എന്താണ്? അത് പരമാർത്ഥം. പിന്നെ അതിനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ആ ചോദ്യങ്ങൾക്ക് ജാഗ്രതയിൽ പരിഹാരം കണ്ടോളൂ. സാധന സാധ്യം ബന്ധം മോക്ഷം ഇതിന്റെ എല്ലാം സാർത്ഥകത വ്യർത്ഥത എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും യുക്തിവിരോധം തോന്നുന്നുണ്ടെങ്കിൽ അത് ജാഗ്രതയിൽ അതിന് സമാധാനമുണ്ട്. സുഷുപ്തി എന്താണ്? അത് പരമാർത്ഥമാണ്. സ്വപ്നത്തിലും അത് സംഭവിക്കുന്നില്ല. നക്ഷം അപീതോ ഭവതി, ജാഗ്രതത്തിലും സംഭവിക്കുന്നില്ല, ആ സ്വപ്നത്തിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഇക്കാര്യത്തിന് വീണ്ടും ശ്രുതിയെ വിശദീകരിക്കുന്നു. പ്രധാന ശ്രുതിയാണ്.